وبه نستعين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، ഹദീഫ് പഠനത്തിലെ രണ്ടാമത്തെ ഹദീഫ്. عن معاذ بن جبل رضي الله عنه قال قال رسول الله صلى الله عليه وسلم من كان آخر كلامه لا إله إلا الله دخل الجنة. رواه أبو داود. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ കാന ആഖിറു കലാമിഹി, ആരൊരുവന്റെയാണോ അവസാന വചനം ആയിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത്, ദഖലൽ ജന്നത, ആ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ആരുടെയെങ്കിലും ഒരാളുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹാണ് എങ്കിൽ ദഖലൽ ജന്നത, ആ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇതാണ് ഹദീസിന്റെ മലയാള വിവർത്തനം. ഹദീസിന്റെ വിശദാംശങ്ങളിൽ ആദ്യമായി ഇത് നിവേദനം ചെയ്ത സഹാബി, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് മഹാനായ പണ്ഡിതൻ ഇമാം അസ്സഹബി റഹിമഹുല്ലാ തന്റെ സിയറു അലാമിൻ നുബല എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ച ചില വിഷയങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് ഇൻഷാഅല്ലാഹ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ നാമം മുആദ് ബിനു ജബലിൻ ജബലി ബിനി അംരി ബിനി ഔസിൻ അൽ-അൻസാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം അസ്സയ്യിദു അൽ ഇമാമു അബു അബ്ദുറഹ്മാൻ അൽ അൻസാരി, അദ്ദേഹത്തിന്റെ കുഞ്ഞത്ത് അബു അബ്ദുറഹ്മാൻ എന്നാണ്. അദ്ദേഹം അൽ അൻസാരി, അൻസാറുകളിൽപ്പെട്ട വ്യക്തിയാണ്. അൽ മദനിയു, മദീനയിൽ ഉള്ള വ്യക്തിയാണ്. അൽ ബദരിയു, അതുപോലെ തന്നെ ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ഷഹിദൽ അഖബത ശാബ്ദൻ അംറദ, അഖബയിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് ചെറിയ, വളരെ ചെറിയ പ്രായത്തിൽ. നമ്മളൊക്കെ പറയുന്നത് പോലെ മീശ മുളക്കാത്ത അമ്രതായിരിക്കുന്ന പ്രായത്തിലാണ് അദ്ദേഹം അഖബയിൽ പങ്കെടുക്കുന്നത്. വാഖിദി റഹിമഹുല്ലാ അദ്ദേഹം തന്റെ രിജാലുകളിൽ നിന്ന് പറയുകയാണ്, أن معاذا شهد بدرا وله 20 سنة أو 21. معاذ رضي الله عنه ബദറിൽ പങ്കെടുക്കുന്നത് അദ്ദേഹത്തിന് 20 അല്ലെങ്കിൽ 21 വയസ്സിലാണ്. قال عطاء، عطاء رضي الله عنه പറയുന്നു, أسلم معاذ وله 18 سنة. മുആദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന് 18 വയസ്സുള്ളപ്പോഴാണ്. അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അദ്ദേഹം പറയുകയാണ്, ജമഅൽ ഖുർആന അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അർബഅ, നാല് ആളുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചത്. കുല്ലുഹും മിനൽ അൻസാർ, അവരെല്ലാവരും അൻസാറുകളിൽ നിന്നാണ്. അവരുടെ പേരുകൾ ഉബയ്യ ഇബ്നു കഅബ്, വസൈദ്, മുആദ് ഇബ്നു ജബൽ, അബു സയ്ദ്. ഈ നാലാളുകളാണ്. ഇതിലൊരാൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ തന്നെ അൻ അബ്ദുല്ലാഹ് ഇബ്നു അംറ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുദു അൽ ഖുർആന മിൻ അർബഅ, നിങ്ങൾ നാല് ആളുകളിൽ നിന്ന് വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുക, വിശുദ്ധ ഖുർആൻ പഠിക്കുക. മിൻ ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദിൽ നിന്ന്, വമുആദ് ഇബ്നു ജബൽ, മുആദ് ഇബ്നു ജബലിൽ നിന്ന്, വസാലിമിൻ മൗല അബി ഹുദൈഫ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, അതിൽപ്പെട്ട ഒരാളാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. സ്വഹാബികൾക്കിടയിൽ വളരെ പ്രസിദ്ധനായ, ഇൽമു കൊണ്ട് അറിയപ്പെട്ട ഒരു സ്വഹാബിയായിരുന്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് നിയോഗിച്ചത്. ഹദീസുകളിൽ കാണാം, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലമ്മാ ബഅസഹു മുആദ് ഇലൽ യമൻ ഖാല ലഹാ ഖാല ലഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിലേക്ക്, മുആദിനെ യമനിലേക്ക് നിയോഗിച്ച സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് തുടങ്ങുന്ന ഹദീസുകൾ കാണാം. അപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് നിയോഗിച്ചു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഇഷ്ടം വെളിപ്പെടുത്തിയ മുആദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലഖിയനി അന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കണ്ടുമുട്ടി എന്നിട്ട് എന്നോട് പറഞ്ഞു, ഫഖാൽ യാ മുആദ് ഇന്നി ലഉഹിബ്ബുക ഫില്ലാ, അല്ലയോ മുആദേ, തീർച്ചയായും ഞാൻ നിന്നെ അല്ലാഹുവിന്റെ പേരിൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെട്ട ഹദീസുകളും സവിശേഷതകളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളുമാണ്. ഇദ്ദേഹം, ഈ പറയപ്പെട്ട റാവി, അദ്ദേഹമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഇനി ഈ ഹദീസിൽ പരാമർശിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വചനം ഉരുവിട്ടുകൊണ്ടാണ് ഒരു മനുഷ്യൻ മരണപ്പെടുന്നത് എങ്കിൽ, അഥവാ അവന്റെ അവസാന വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അഹമ്മിയത്തിന്, പ്രാധാന്യത്തെയാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിലും ഹദീസിലും അതിന്റെ പ്രാധാന്യങ്ങൾ വിവരിക്കുന്ന വചനങ്ങൾ ഒരുപാടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രാധാന്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ടത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഈമാനു ബിദ്ഉം വസബഊന ശുഅബ, ഈമാൻ എന്നുള്ളത് ബിദ്ഉം വസബഊന, 70 പരം ശാഖകളാണ് ഈമാൻ, 70 ശാഖകളാണ് ഈമാൻ. എന്നിട്ടോ ഫഅഫ്ദലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേറ്റവും ശ്രേഷ്ഠം എന്താണ്? ഈമാനിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദർജ എന്താണ്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗലാണ്. വഅദ്നാഹ ഇമാതതുൽ അദാ അനി ത്വരീഖ്, അതിന്റെ ഏറ്റവും അവസാനത്തെ താഴെയുള്ള ഭാഗം അത് വഴിയിൽ നിന്ന് മുള്ളു നീക്കം ചെയ്യലാണ്. അപ്പൊ ഈ ഹദീസ് മനസ്സിലാക്കി തരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ ഏറ്റവും വലിയ ഒരു സവിശേഷതയാണ്, അഥവാ ഈമാനിന്റെ അത്യുന്നതമായ സ്ഥാനം അത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ച മുഴുവൻ പ്രവാചകന്മാരും, അവർ ഏറ്റെടുത്ത് നിർവഹിച്ച ദൗത്യം, അതിന്റെ ഒന്നാമത്തെ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, വമാ അർസൽന മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അന ഫഅബ്ദൂൻ. നാം ഒരു ദൂതനെയും നിയോഗിച്ചിട്ടില്ല, എങ്ങനെയല്ലാതെ അദ്ദേഹം തന്റെ സമുദായത്തോട് പ്രബോധനം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടല്ല. ഏതാണ് പ്രബോധനം ചെയ്ത കാര്യം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്തു തൗഹീദ് പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ ഒരു ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല എന്നാണ്.
അപ്പൊ സമുദായത്തിൽ പ്രവാചകന്മാർ കടന്നു വരുമ്പോ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടാവും. ചിലപ്പോ സമുദായം അവർക്കിടയിൽ വ്യഭിചാരം നിലനിൽക്കുന്നുണ്ടാവും, മദ്യപാനം നിലനിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായത്തിലുണ്ടായിരുന്നതുപോലെ സ്വവർഗരതി പോലെയുള്ള വളരെ അപകടം പിടിച്ച പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന തരത്തിലുള്ള വലിയ വലിയ തിന്മകൾ അവരുടെ കൂട്ടത്തിലുണ്ടാവും. പക്ഷേ ഇതൊന്നുമായിരുന്നില്ല അടിസ്ഥാനപരമായി അവരുടെ പ്രബോധനത്തിലേക്ക്, അല്ലെങ്കിൽ അവരുടെ പ്രബോധന വിഷയം അതെന്തായിരുന്നു? അത് ലാ ഇലാഹ ഇല്ലല്ലാഹായിരുന്നു. അത് പഠിപ്പിക്കാനാണ് ലോകത്തിന്റെ മുഴുവൻ പ്രവാചകന്മാരും നിയോഗിക്കപ്പെട്ടത്. അതല്ലാതെ ഏതെങ്കിലും രൂപത്തിൽ ഭരണം അവരിൽ നിന്ന് ഏറ്റെടുക്കാനോ, ഭരണം സ്വീകരിച്ചുകൊണ്ട് ഭരണം കൈയാളാൻ വേണ്ടിയോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തിന്മകളെ എതിർക്കാനോ അല്ല അടിസ്ഥാനപരമായി അമ്പിയാക്കന്മാരെ നിയോഗിക്കപ്പെട്ടത്. അപ്പൊ മനസ്സിലാക്കുക, അതുകൊണ്ട് അത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മക്കയിലെ ജനങ്ങളോട് ആദ്യമായി കൊണ്ട് പ്രബോധന ദൗത്യമേറ്റെടുത്തുകൊണ്ട് അഭിസംബോധന ചെയ്ത് സംസാരിച്ചതും. ഹദീസുകളിൽ കാണുവാൻ സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ആദ്യമായി കൊണ്ട് ജനങ്ങളോട് പറഞ്ഞത്, യാ അയ്യുഹന്നാസു ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, തുഫ്ലിഹൂ, നിങ്ങൾ വിജയിക്കുമെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം, പറഞ്ഞോ, നിങ്ങൾ വിജയിക്കും. അതിലൂടെയാണ് ഒരു സമുദായത്തിന്റെ വിജയം. അത് പറയാതെ മറ്റെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, മറ്റെന്ത് മാറ്റിയെടുത്തിട്ടും കാര്യമില്ല, എത്ര വിദ്യാഭ്യാസത്തിൽ ഉയർന്നിട്ടും കാര്യമില്ല, എത്ര സാമ്പത്തിക സുസ്ഥിതി കൈവരിച്ചിട്ടും കാര്യമില്ല. ഒരു സമുദായത്തിന്റെ വിജയം അത് ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെയാണ്. നമുക്ക് ചരിത്രം പഠിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അറബികളുടെ അവസ്ഥയെ പ്രകാരമായിരുന്നു, ശേഷം അവർ ഇസ്ലാം സ്വീകരിച്ചിട്ട് അവരുടെ അവസ്ഥയെ പ്രകാരമായിരുന്നു, അവർ സമുദായത്തിൽ എത്രയും വലിയ ഉന്നതിയിലാണ് അവരെത്തിച്ചേർന്നത്. അതെന്ത് കാരണം കൊണ്ടാണ്? അവരുടെ ഈ വിശ്വാസം ക്രമീകരിച്ചതിന്റെ പേരിലാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അൻതുമുൽ അഅലൂൻ ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങളാണ് അത്യുന്നതരായ ആളുകൾ, ഏറ്റവും ഉന്നതർ നിങ്ങളാണ്. പക്ഷെ ഇതിനൊരു ഷർത്ത് വെച്ചു, ഒരു നിബന്ധന വെച്ചു. എന്താ ആ നിബന്ധന? ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ. അപ്പൊ വിശ്വാസം പണയം വെച്ചിട്ട് നമുക്കൊരു ഉന്നതിയും കൈവരിക്കാനില്ല. നമ്മളുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും ഒരു പുഴുക്കുത്ത് സംഭവിച്ചാൽ പിന്നെ നമുക്ക് ഉന്നതിയില്ല, പിന്നെ നമുക്ക് താഴ്ചയാണ്. വിശ്വാസം ശരിയാക്കിയിട്ട് നമുക്ക് ഉയർച്ച നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ വളർച്ചയും നമ്മളുടെ ഏറ്റവും വലിയ ഉന്നമനവുമൊക്കെ അത് ഏതെങ്കിലും തരത്തിൽ മറ്റ് ഭൗതികപരമായ നേട്ടത്തിലൂടെയല്ല, മറിച്ച് വിശ്വാസം റെഡിയാക്കിയെടുക്കുന്നതിലൂടെയാണ്. അതിന്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം അത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. മാത്രമല്ല അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ ഷഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ഒരുവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യം വഹിച്ചു, വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ദൂതനാണ് എന്നും സാക്ഷ്യം വഹിച്ചാൽ, ഹറമല്ലാഹു അലൈഹിന്നാർ, അല്ലാഹു അയാളുടെ മേൽ നരകം നിഷിദ്ധമാക്കും. നരകം നിഷിദ്ധമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ അബ്ദിൻ ഖാൽ, ഏതൊരടിമയായിക്കൊള്ളട്ടെ അയാൾ പറയുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അയാൾ പറയുന്നു. എങ്ങനെയാ പറയുന്നത്? മുഖ്ലിസ, ഇഖ്ലാസോടുകൂടിയാ പറയുന്നത്. കാപട്യമില്ലാതെ, കളങ്കമില്ലാതെ, നിഷ്കളങ്കമായി, ആത്മാർത്ഥതയോടുകൂടി ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, ഇല്ലാ ഫുതിഹത് ലഹാ അബ്വാബു സമാ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്നാണ്. എന്നിട്ടോ ഹത്താ തുഖ്ദിയ ഇലൽ അർശ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എവിടേക്കെത്തും? അർശിലേക്ക് എത്തുന്നതുവരെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപരിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. ചിന്തിച്ചു നോക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രാധാന്യമാണ്. ഇനി അത് മാത്രമല്ല, ഒരുപാട് പ്രത്യേകതകൾ കാണുവാൻ സാധിക്കും. ഒരു പ്രത്യേകത കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരെങ്കിലും ഒരുവൻ പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാതെ ആരാധനക്കർഹനില്ല എന്നൊരാൾ പറഞ്ഞു, ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കുകാരനുമില്ല എന്ന് പറഞ്ഞു, വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, തീർച്ചയായും മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം അവന്റെ അടിമയും ദൂതനുമാണ് എന്ന് പറഞ്ഞു, വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂൽ വബ്നു അമതിഹി വകലിമതുഹു അൽഖാഹ ഇലാ മറിയമ വറൂഹും മിൻ. അതുപോലെ തന്നെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട വിശ്വാസവും കൃത്യമാക്കി. എന്താ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട വിശ്വാസം? അദ്ദേഹം അല്ലാഹുവിന്റെ അടിമയും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടിമയായ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനുമാണ് അദ്ദേഹം. അതുപോലെ തന്നെ വകലിമതുഹു, അല്ലാഹുവിന്റെ വചനമാണ്, അൽഖാഹ ഇലാ മറിയമ, മറിയമിലേക്ക് ഇട്ടുകൊടുത്ത കുൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞപ്പോൾ ഉണ്ടായിത്തീർന്ന മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് ഇട്ടുകൊടുത്ത മകനുമാണ് അദ്ദേഹം. വറൂഹും മിൻ, അല്ലാഹുവിൽ നിന്നുള്ള റൂഹുമാണ് അദ്ദേഹം. ഇങ്ങനെ ഒരാൾ വിശ്വസിച്ചു. വഅന്നൽ ജന്നത ഹഖുൻ വഅന്നന്നാറ ഹഖുൻ, സ്വർഗം ഹഖാണ്, സത്യമാണ്, നരകവും ഹഖാണ് എന്നും ഒരാൾ വിശ്വസിച്ചാൽ, അദ്ഖലഹുല്ലാഹുൽ ജന്നത മിൻ അയ്യി അബ്വാബിൽ ജന്നതി തമാനിയതിഷ, ഈ മനുഷ്യന് സ്വർഗത്തിന്റെ എട്ട് വാതിലുകളിൽ അവൻ ഇഷ്ടപ്പെടുന്ന ഏത് വാതിലിലൂടെയും അകത്ത് പ്രവേശിക്കാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ ഒരാളുടെ വിശ്വാസം ക്രമീകരിച്ചാൽ അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കാത്ത നേട്ടങ്ങളില്ല. വിശ്വാസം ശരിയാക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി സഹോദരങ്ങൾ, അതിന്റെ അർക്കാനുകൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട റുക്നുകൾ എന്തൊക്കെയാണ്? അതിന് രണ്ട് റുക്നുകളാണുള്ളത്. റുക്ന് അർക്കാന എന്ന് പറഞ്ഞാൽ സ്തംഭങ്ങൾ, തൂണുകൾ. അഥവാ അത് നഷ്ടപ്പെട്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടുള്ള ഫലവും നഷ്ടപ്പെട്ടു. നമസ്കാരത്തിന്റെ റുക്ന് എന്ന് നമ്മൾ പറയുന്നത് പോലെ, നമസ്കാരത്തിന്റെ റുക്നാണ് ഉദാഹരണത്തിന് സുജൂദ്. ഒരാളെന്റെ ഒരു നമസ്കരിക്കുന്ന സ്ഥലമേ, നമസ്കരിക്കുന്നതിനിടയിൽ ഒരാൾ വിചാരിച്ചു ആ ഇന്ന് ഈ നമസ്കാരത്തിൽ സുജൂദ് ചെയ്യണ്ട എന്നൊരാൾ വിചാരിച്ചാൽ, അയാള് പത്തല്ല, അൻപതല്ല, നൂറ് റക്അത്ത് സുജൂദില്ലാതെ നമസ്കരിച്ചാലും റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. കാരണം എന്താണ്? നമസ്കാരത്തിന്റെ റുക്നാണ് സുജൂദ്. ആ റുക്ന് നഷ്ടപ്പെട്ടാൽ നമസ്കാരവും നഷ്ടപ്പെട്ടു. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹുക്കും രണ്ട് റുക്നുകളാണുള്ളത്. ആ റുക്നിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തകർന്നിരിക്കുന്നു. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് പ്രയോജനമില്ല. അതൊന്ന് നഫിയാണ്, മറ്റൊന്ന് ഇസ്ബാത്താണ്. ഒന്ന് നഫിയാണ്, മറ്റൊന്ന് ഇസ്ബാത്താണ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ വചനം നമ്മൾ എടുക്കുക, അതിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ലാ ഇലാഹ എന്നുള്ള ഭാഗം, മറ്റൊന്ന് ഇല്ലല്ലാഹ് എന്നുള്ള ഒരു ഭാഗവും. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ലാമ് നഫിയുൽ ജിൻസി, ജിൻസിനെ നിഷേധിക്കുന്ന ലാമാണ്. ജിൻസിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലാഹ് എന്നൊന്നില്ല, അതതിന്റെ അർത്ഥം. ഒരിലാഹുമില്ല ഈ ഭൂമിയിൽ. ആളുകൾ കെട്ടിനിർത്തിയായിക്കൊള്ളട്ടെ, കുത്തുനിർത്തിയായിക്കൊള്ളട്ടെ, കിടത്തിയിട്ടായിക്കൊള്ളട്ടെ, എങ്ങനെയൊക്കെ ആളുകൾ വിളിച്ചു തേടുന്ന കല്ലായിക്കൊള്ളട്ടെ, മരമായിക്കൊള്ളട്ടെ, മുള്ളായിക്കൊള്ളട്ടെ, എന്തായിക്കൊള്ളട്ടെ, ആളുകൾ വിളിച്ചു തേടുന്ന ഒരിലാഹുമില്ല. എന്നിട്ട് ശേഷം നമ്മൾ സ്ഥിരീകരിക്കുകയാണ്, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. ഇതാണ് അതിന്റെ രണ്ട് വശങ്ങൾ. ഒന്ന് പരിപൂർണമായ നിഷേധം. ഇവിടെ ആളുകൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആരാധ്യന്മാരെയും നമ്മൾ നിഷേധിക്കുകയാണ്. ഒരാരാധ്യനുമില്ല. അതാണ് അതിന്റെ ഒന്നാമത്തെ ഭാഗം. എന്നിട്ട് സ്ഥിരീകരിക്കുകയാണ്, ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ. അഥവാ ഇതിന്റെ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു, ഒരാൾ പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആരാധനക്കർഹനാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധനകർഹന അവനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്, പരിപാലിക്കുന്നത്, ഇവിടെ വേണ്ട സർവ്വവിധ അനുഗ്രഹങ്ങളും ചുരിഞ്ഞു നൽകിയത്, ഇതിനെയൊക്കെ ഉടമപ്പെടുത്തിയിരിക്കുന്നത്, ഇതിനെ നിയന്ത്രിക്കുന്നത്, ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു തആലയാണ്. എല്ലാം സമ്മതിച്ചു, എല്ലാം സമ്മതിച്ചു. പക്ഷേ ഞാൻ ആരാധന ആർക്കും വക വെച്ചു കൊടുക്കും? ഔലിയാക്കന്മാർക്ക് കൊടുക്കും. ഞാൻ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കും. ഞാൻ ഭരമേൽപ്പിക്കും. ഞാൻ എന്റെ വീട് പൂട്ടി പോകുമ്പോ മൊഹീദീൻ ഷെയ്ഖിനെയോ മമ്പറത്ത് തങ്ങളെയോ അല്ലെങ്കിൽ ബദർ ബദരീങ്ങളെയോ ഒക്കെ തവക്കുലാക്കിക്കൊണ്ട് അവരെ ഭരമേൽപ്പിച്ചുകൊണ്ട് പുറപ്പെട്ടു പോകും. എന്റെ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എങ്കിൽ ഞാൻ സത്യം ചെയ്യുമ്പോൾ അള്ളാഹുവിന് പുറമെയുള്ളവരെ പിടിച്ച് സത്യം ചെയ്യും. അതല്ല എങ്കിൽ ഞാൻ നേർച്ചയാക്കുകയാണ് എങ്കിൽ അള്ളാഹുവിന് പുറമെയുള്ള ആളുകൾക്ക് നേർച്ച ചെയ്യും. ഞാൻ പ്രതീക്ഷ വെക്കുകയാണ് എങ്കിൽ അള്ളാഹുവിന് പുറമെയുള്ള ആളുകൾക്ക് പ്രതീക്ഷ വെക്കും. എങ്ങനെ ഒരാൾ വിശ്വസിച്ചാലോ? എങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ അയാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാധനകർഹനാണ് എന്ന് സമ്മതിച്ചു. പക്ഷെ രണ്ടാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാധ്യന്മാർ അള്ളാഹുവിന് പുറമെ ഒന്നുമില്ല എന്നുള്ള ആ നിഷേധം അയാളിൽ നിന്ന് സംഭവിച്ചിട്ടില്ല. അപ്പൊ എന്താ സംഭവിച്ചത്? അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ യഥാർത്ഥമായ രൂപത്തിൽ അയാളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടില്ല. യഥാർത്ഥമായ ജീവിതത്തിൽ അയാൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടില്ല. ശരി, ഇനി ഇതിന്റെ റുക്കനാണ് ഇപ്പൊ സൂചിപ്പിച്ചത്. ഇനി ഇതിന്റെ ഷുറൂത്തുകളാണ്, ഇതിന്റെ നിബന്ധനകൾ. അത് നമ്മുടെ കയ്യിലുള്ള ആ നോട്ടിൽ കാണാൻ സാധിക്കും. നോട്ടിൽ ആ നിബന്ധനകൾ ഒരു കവിതാരൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതൊരു കവിതയാണ്. ഇതുപോലെ തന്നെ പണ്ഡിതന്മാർ പലരും കവിതകളായി എളുപ്പത്തിന് ഹിഫ്ളാക്കാൻ വേണ്ടിയിട്ട് രചിച്ചിട്ടുണ്ട്. علم يقين وإخلاص وصدقك مع محبة وانقياد والقبول لها ഈ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓരോന്നും ഓരോ ശർത്താണ്, ഓരോ നിബന്ധനയാണ്. ഒന്ന് علم يقين وإخلاص وصدقك നാലെണ്ണമായി, മഅ മഹബ്ബത്തിൻ അഞ്ച്, വൻഖിയാദിൻ ആറ്, വൽ ഖബൂലിലഹ ഏഴ്. ഏഴ് ഷർത്തുകളാണ് ഉലമാക്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ചില പണ്ഡിതന്മാർ ഇതിനെ ചുരുക്കി രണ്ട് ഷർത്തുകളായും എണ്ണിയിട്ടുണ്ട്. അതൊന്ന് ഇഖ്ലാസാണ്, പിന്നൊന്ന് മുതാബഅത്താണ്, പ്രവാചകനെ പിൻപറ്റുക എന്നുള്ളത്. എന്തിനാണ് ഇത്തരത്തിൽ ഷർത്തുകൾ നമ്മൾ പഠിപ്പിക്കുന്നത്? നിബന്ധനകൾ. ഇതൊക്കെ എന്താ നമ്മൾ ഈ പറഞ്ഞതെന്താണ്? നിബന്ധനകളാണ്. നിബന്ധനകൾ എന്ന് പറഞ്ഞാലും ഈ നിബന്ധനകളൊക്കാത്ത പക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായി തീരുകയില്ല. ഉദാഹരണം പറഞ്ഞാൽ നമസ്കാരത്തിന്റെ നിബന്ധനയാണ് പൊതുവെടുക്കുക എന്നുള്ളത്. പൊതുവെടുക്കുക, ഒരാൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറയണം, ആ ഞാൻ പൊതുവൊന്നും എടുക്കുന്നില്ല, തൽക്കാലത്തേക്ക് ഇപ്പൊ സമയമില്ല, ഞാൻ നേരം വൈകി, ഞാൻ എന്ത് ചെയ്യണം, നമസ്കരിക്കാൻ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നുകൊണ്ട് നമസ്കരിക്കാൻ നിന്നാലോ നമ്മൾ എന്താ പറയാ, അത് പോയി, ആ നമസ്കാരം സ്വീകരിക്കപ്പെട്ടില്ല. അയാൾ എന്ത് ചെയ്യണം, രണ്ടാമത് പോയിട്ട് പൊതുവെടുത്ത് തിരിച്ചു വന്ന് വീണ്ടും നമസ്കരിക്കണം, നമസ്കാരം ബാത്തില. അതുപോലെ ഈ പറയപ്പെട്ട ഏഴു കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നഷ്ടപ്പെട്ടു എന്നർത്ഥം. അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ബാധിക്കും. ഇനി എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇത്തരത്തിൽ ഷുറൂത്തുകൾ എണ്ണി പറയുന്നത്? എന്തിനു വേണ്ടിയാണ്? അത് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് നിബന്ധനകൾ എന്നൊക്കെ പറയുമ്പോൾ അവർ വിചാരിക്കും എന്തിനങ്ങനെ നിബന്ധനകളൊക്കെ പറയുന്നത്, അങ്ങനെ നിബന്ധനകളെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ, ലായിലായില്ലെന്ന് മൊത്തത്തിൽ അങ്ങനെ പറഞ്ഞാൽ പോരെ എന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉലമാക്കൾ നിബന്ധനകൾ സംസാരിക്കുന്നത് എപ്പോഴാണ്? നിബന്ധനകൾ സംസാരിക്കുന്നത് ഒരു മനുഷ്യന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പനയിൽ വീഴ്ചകൾ വരുമ്പോഴാണ്. ഇന്ന വീഴ്ച വന്നാൽ അത് നിന്റെ ഇന്ന പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് പറയുന്നത് പണ്ഡിതന്മാർ. ഇന്ന പ്രവർത്തനം നിന്നിലേക്ക് കടന്നു വന്നാൽ, ഉദാഹരണത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു നമസ്കാരത്തിന്റെ ഷർത്തുകൾ അത് ഏഴെണ്ണമാണ്, എട്ടെണ്ണമാണ്, ഒൻപതെണ്ണമാണ്, ഇങ്ങനെ റസൂൽ എണ്ണി പറഞ്ഞു? ഇല്ല, റസൂൽ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാ പണ്ഡിതന്മാർ എണ്ണി പറയാൻ കാരണം? കാരണം ജനങ്ങൾക്ക് എളുപ്പത്തിനാണ്. ജനങ്ങൾ ഒരാൾ എന്ത് ചെയ്യണം, നമസ്കാരത്തിന്റെ വേറൊരു ഷർത്താണ്, എന്ത് വേറൊരു ഷർത്താണ്, നമസ്കാരം സമയമായാൽ മാത്രമേ നിർവഹിക്കാൻ പാടുകയുള്ളൂ. സമയമായാൽ നിർവഹിക്കാനേ പാടുള്ളൂ. ഇപ്പൊ ഐഷയുടെ സമയമായിട്ടില്ല. ഇപ്പൊ ഒരാൾ നേരിട്ട് എന്ത് ചെയ്ത് വിശ്വസിച്ചു, എന്താ സംഭവിക്കുക? സ്വീകരിക്കുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല. അതേപോലെ തന്നെ ഒരാൾ എന്ത് ചെയ്യുകയാണ്? ഖിബലയിലേക്ക് തിരിയാതെ നമസ്കരിക്കാം. എല്ലാവരും ഇങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിച്ചപ്പോ ഒരാൾ വിചാരിക്കണം ഞാൻ എന്ത് ചെയ്യാം, നേരെ ഓപ്പോസിറ്റ് ഒന്ന് നമസ്കരിക്കാം. ഇന്നലെ എല്ലാവരും അങ്ങോട്ട് തിരിയുന്നുണ്ടല്ലോ, ഞാൻ മാത്രം നേരെ തിരിയണം എന്തിനാ? അപ്പൊ അയാൾ ഓപ്പോസിറ്റ് നമസ്കരിച്ചു. നമസ്കാരം സാധുവാകുമോ? ഇല്ല. അപ്പൊ പണ്ഡിതന്മാർ എന്ത് ചെയ്തു? ഇന്ന 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 കാര്യങ്ങൾ ഉണ്ടായാലേ നമസ്കാരം ശരിയാവുകയുള്ളൂ. അവര് തർത്തീബാക്കി, അതിലൊരുമിച്ച് കൂട്ടി. കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഹമ വ്യത്യസ്തമാണ്. ആളുകൾക്ക് സ്വഹാബികളുടെ കാലഘട്ടത്തിലുള്ളതുപോലെ കൃത്യമായി എല്ലാ ഹദീസുകളും ഖുർആനിക വചനങ്ങളും മനസ്സിലാക്കി അതിന്റെ നിബന്ധനകളും കാര്യങ്ങളും ഒക്കെ ക്രമീകരിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പൊ പണ്ഡിതന്മാരെന്ത് ചെയ്തു? അത് പഠനത്തിന്റെ എളുപ്പത്തിന് വേണ്ടി ക്രമീകരിച്ചു. അപ്പൊ ആ നിലക്ക് നമസ്കാരത്തിന് ഷുറൂത്തുകളുണ്ട്, അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹും ഷുറൂത്തുകളുണ്ട്. ശരി, അത്തരത്തിലുള്ള ഷുറൂത്തുകളാണ് ഉലമാക്കൾ എണ്ണി പറഞ്ഞ ഈ ഏഴ് കാര്യങ്ങൾ. അതുപോലെ തന്നെ ബുഖാരിയിൽ കാണുവാൻ സാധിക്കും, വഹബ് ബിൻ മുനബ്ബിൻ റഹിമഹുല്ലാ അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കപ്പെടുകയാണ്, അലൈസ ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് സ്വർഗത്തിന്റെ താക്കോലല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് സ്വർഗത്തിന്റെ താക്കോലല്ലേ? അതിന്റെ ഉദ്ദേശം എന്താണ്? ആ താക്കോലിട്ടാലേ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള താക്കോലല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്? അദ്ദേഹം എന്താ മറുപടി പറഞ്ഞത്? തല അങ്ങനെ തന്നെയാണ്. ولكن بخش ليس مفتاح الا له اسنان. ഏതൊരു താക്കോലായിക്കൊള്ളട്ടെ, ആ താക്കോലിന് പല്ലുകൾ ഉണ്ടാവും. നമ്മൾ വെറുതെ ഒരു കമ്പി കഷ്ണമല്ലല്ലോ താക്കോൽ എന്ന് പറഞ്ഞാൽ. താക്കോലുകളുടെ പല്ലുകൾ വ്യത്യസ്തമായതുകൊണ്ടാണ് എന്റെ വണ്ടിയുടെ ചാവിട്ടിട്ട് നിങ്ങൾക്ക് തിരിക്കാൻ പറ്റൂല, എന്റെ വീടിന്റെ താക്കോല് നിങ്ങൾക്കിട്ട് തിരിക്കാൻ പറ്റൂല. കാരണം എന്താ? പല്ലുകൾ വ്യത്യസ്തമാണ്, എന്നാലേ അത് ഉപയോഗപ്രദമാവുള്ളൂ. അപ്പൊ ഏത് താക്കോലായിക്കൊള്ളട്ടെ അതിന് പല്ലുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള പല്ലുകൾ എന്തിനുമുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന താക്കോലിനുമുണ്ട്. ഫഇൻ ശിച്ച ബിമിഫ്താഹിൻ ലഹു അസ്നാൻ. അപ്പൊ നീ കൊണ്ടുവരുന്നത് ഇത്തരത്തിൽ പല്ലുകളുള്ള താക്കോലുമായിട്ടാണ് എങ്കിൽ നിനക്ക് തുറക്കപ്പെടും. ഇല്ലാലം യുഫ്താഹ്ല, അങ്ങനെ അല്ലെങ്കിലോ തുറക്കപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ ഒരാൾ പറയണം, ഞാൻ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ മുസ്ലിമായിട്ടായിരുന്നു, ഞാൻ എന്റെ എല്ലാ നമസ്കാര ശേഷവും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറുണ്ട്, ഞാൻ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറുണ്ട്, ഞാൻ എന്റെ മക്കളെ കൊണ്ട് രാത്രി മഗ്രിബിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുമായാണ് എന്റെ ജീവിതമൊക്കെ. പക്ഷേ അതിന് ഷുറൂത്തുകളില്ല എങ്കിലോ, അതിന്റെ നിബന്ധനകൾ പാലിച്ചിട്ടില്ല എങ്കിലോ ഒരു കാര്യമില്ല അല്ലേ? അപ്പൊ നമ്മുടെ നാട്ടിൽ പലതും അങ്ങനെ തന്നെയല്ലേ? അതിന്റെ ഷുറൂത്തുകൾ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. നമുക്കെന്നറിയാം, ഏറ്റവും വലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിരായി പ്രവർത്തിക്കുന്ന ജാറങ്ങൾ അതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ഇതിന്റെ അർത്ഥം അറിഞ്ഞാൽ ആ കമ്പനി പൂട്ടിപ്പോ, അത് പിന്നെ അവിടെ നിൽക്കൂല. പക്ഷേ അതവിടെ എഴുതി വെച്ചേക്കാണ്. കാരണം എന്താ? സാധാരണക്കാരായ ജനങ്ങൾക്ക് അതിന്റെ അർത്ഥം കൃത്യമായിട്ട് അറിയില്ല. അതറിഞ്ഞിരുന്നുവെങ്കിൽ ഒരാളും അങ്ങോട്ട് എടുക്കേയില്ല. അപ്പൊ അതിന്റെ ഷുറൂത്തുകളോ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളോ ഒന്നും അവർക്കറിയില്ല. അത് പഠിപ്പിക്കുകയുമില്ല, അത് പഠിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ അതിൽ പിഴവുകൾ സംഭവിക്കും. വളരെ ചുരുങ്ങിയ നിലയിലാണ് ഇതിന്റെ ഷുറൂത്തുകൾ വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഒന്ന്, ഇൽമാണ്, അറിവ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ജഹൽ ഉണ്ടാവാൻ പാടില്ല എന്നതുപോലെ തന്നെ ഇൽമുണ്ടാവണം. വിശുദ്ധ ഖുർആനിലെ വചനമാണ്, തീർച്ചയായും നീ അറിയണം അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. അപ്പൊ നമ്മളുടെ മേൽ അറിയൽ എന്താണ്? നിർബന്ധമാണ്. അയൽമുണ്ടായിരിക്കണം, അയൽമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ യക്കീൻ, യക്കീനുണ്ടായിരിക്കണം. അയൽമുണ്ടായിരിക്കണം, യക്കീനുണ്ടായിരിക്കണം. യക്കീൻ എന്ന് പറഞ്ഞാൽ ദൃഢത, ദൃഢത. ശക്ക് കടന്നു വരരുത്, ശക്ക് കടന്നു വരരുത്, അഥവാ സംശയം കടന്നു വരരുത്. ഒരാൾ വിശ്വസിച്ചു, അല്ലാഹു അല്ലാതെ ആരാധന കർഹനില്ല എന്നൊക്കെ അയാൾ വിശ്വസിച്ചു. പക്ഷെ അയാൾ ഇപ്പോഴും സംശയത്തിലാണ്, അയാൾ ഇപ്പോഴും സംശയത്തിലാണ്. അല്ലാഹു അല്ലാതെ അല്ലാഹുവിന് പുറമെ മറ്റാരാധ്യന്മാരുണ്ടായിരിക്കാം. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുക, വസ്വാസല്ല, വസ്വാസല്ല. പിശാചി നമ്മളുടെ മനസ്സിൽ ചിലപ്പോൾ വസ്വാസുകൾ ഉണ്ടാക്കും. ഹദീസിൽ പരാമർശിക്കപ്പെട്ടതുപോലെ ഒരു മനുഷ്യന്റെ അടുക്കൽ വന്നിട്ട് പിശാചി ചോദിക്കും, കണ്ടിട്ടില്ലേ ഇതിനെ സൃഷ്ടിച്ചതാരാ, ഇതിനെ സൃഷ്ടിച്ചതാരാ, ഇതിനെ സൃഷ്ടിച്ചതാരാ. അല്ലാ എല്ലാം അല്ല പറയും. അവസാനം അല്ലാനെ സൃഷ്ടിച്ചതാരാ ചോദിക്കും. അല്ലേ